ഞങ്ങൾക്കും അവിടുത്തോടു കൂടെയാണ്. കടൽ തീരത്തെ മണൽത്തരികളും മഴത്തുള്ളികളും നിത്യതയുടെ ദിനങ്ങളും എണ്ണാൻ ആർക്ക് കഴിയും? ആകാശത്തിന്റെ ഉയരവും ഭൂമിയുടെ വിസ്തൃതിയും പാതാളത്തിന്റെ ആഴവും നിർണയിക്കാൻ ആർക്ക് സാധിക്കും? ജ്ഞാനമാണ് എല്ലാറ്റിനു മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത്. വിവേകപൂർണമായ അറിവ് അനാദിയാണ്. ജ്ഞാനത്തിന്റെ വേരുകൾ ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവയുടെ സൂക്ഷ്മമാർഗങ്ങൾ ആരറിയുന്നു? ജ്ഞാനിയായി ഒരുവനേയുള്ളൂ. ഭയം ജനിപ്പിക്കുന്ന അവിടുന്ന് സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. കർത്താവാണ് ജ്ഞാനത്തെ സൃഷ്ടിച്ചത്. അവിടുന്ന് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. തന്റെ സൃഷ്ടികളിലെല്ലാം അവിടുന്ന് അവളെ പകർന്നു. അവിടുന്ന് നൽകിയ അളവിൽ അവൾ എല്ലാവരിലും വസിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് അവളെ സമൃദ്ധമായി നൽകിയിരിക്കുന്നു. മഹത്വവും ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിന്റെ മകുടമാണ് കർത്താവിനോടുള്ള ഭക്തി. അത് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. സന്തോഷവും ആനന്ദവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവന്റെ അവസാനം ശുഭമായിരിക്കും. മരണ ദിവസം അവൻ അനുഗ്രഹീതനാകും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ അവളും സൃഷ്ടിക്കപ്പെടുന്നു. മനുഷ്യരുടെ ഇടയിൽ അവൾ നിത്യവാസം ഉറപ്പിച്ചു. അവളുടെ സന്തതികളോടെ അവൾ വിശ്വസ്തത പുലർത്തും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ പൂർണതയാണ്. അവൾ തന്റെ സൽഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു. അവളുടെ ഭവനം അഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയുന്നു. അവളുടെ കലവറ വിഭവങ്ങൾ കൊണ്ടും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ മകുടമാകുന്നു. അത് സമാധാനവും ആരോഗ്യവും സമൃദ്ധമാക്കുന്നു. കർത്താവ് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. അവിടുന്ന് അറിവും വിവേകവും വർഷിക്കുന്നു. അവളെ ചേർത്തണയ്ക്കുന്നവരെ അവിടുന്ന് മഹത്വമണിയിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിന്റെ തായ്വേരാണ്. ദീർഘായുസ് അവളുടെ ശാഖകളും. അനീതിയായ കോപത്തിന് ന്യായീകരണമില്ല. കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളുന്നു. ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ. അത് കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും. തക്ക സമയം വരെ അവൻ തന്റെ ചിന്ത രഹസ്യമായി വെക്കുന്നു. അനേകർ അവന്റെ വിവേകത്തെ പ്രകീർത്തിക്കും. വിജ്ഞാന ഭണ്ഡാരങ്ങളിൽ ജ്ഞാന സൂക്തങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ പാപിക്ക് ദൈവഭക്തി അരോചകമാണ്. ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ പ്രമാണം കേൾക്കട്ടെ, കർത്താവ് അത് പ്രദാനം ചെയ്യും. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവുമാകുന്നു. അവിടുന്ന് വിശ്വസ്തയിലും വിനയത്തിലും പ്രസാദിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കുകയോ വിഭക്ത ഹൃദയത്തോടെ അവിടുത്തെ സമീപിക്കുകയോ അരുത്. മനുഷ്യരുടെ മുമ്പിൽ കപടനാട്യം കാണിക്കാതെ അതരങ്ങളെ സൂക്ഷിക്കുക. വീണ അപമതി ഏൽക്കാതിരിക്കാൻ ആത്മപ്രശംസ ഒഴിവാക്കുക. കപടഹൃദയനായ നീ കർത്താവിനെ ഭയപ്പെടാത്തത് കൊണ്ട് അവിടുന്ന് നിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി സമൂഹത്തിന് മുമ്പാകെ നിന്നെ താഴ്ത്തും. എന്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. ആപത്തിൽ അടിപതറരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവീൻ. വീഴാതിരിക്കാൻ വഴിതെറ്റരുത്. കർത്താവിന്റെ ഭക്തരെ, അവിടുത്തെ ആശ്രയിക്കുവീൻ. പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. കർത്താവിന്റെ ഭക്തരെ, ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവീൻ. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുക. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? കർത്താവ് ആർദ്രഹൃദയനും കരുണാമയനുമാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുകയും കഷ്ടതയുടെ ദിനങ്ങളിൽ രക്ഷയ്ക്കെത്തുകയും ചെയ്യുന്നു. തീരത്തം നിറഞ്ഞ ഹൃദയങ്ങൾക്കും അലസകരങ്ങൾക്കും കപട ജീവിതം നയിക്കുന്ന പാപികൾക്കും കഷ്ടം. ദുർബല ഹൃദയർക്കും ദുരിതം. എന്തെന്നാൽ അവർക്ക് വിശ്വാസമില്ല, അവർ അരക്ഷിതരായിരിക്കും. ക്ഷമകെട്ടവർക്ക് ദുരിതം. കർത്താവ് ന്യായം വിധിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ വചനം ധിക്കരിക്കുകയില്ല. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുന്നു. കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും. അവിടുത്തെ മുമ്പിൽ വിനീതരായിരിക്കുകയും ചെയ്യും. നമുക്ക് മനുഷ്യവരങ്ങളിലല്ല, കർത്തൃവരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പിതാവായ എന്റെ വാക്കു കേൾക്കുവീൻ. സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവീൻ. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവൻ തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. കർത്താവിനെ അനുസരിക്കുന്നവൻ തന്റെ അമ്മയെ സന്തോഷിപ്പിക്കുന്നു. ദാസൻ എന്ന പോലെ അവൻ മാതാപിതാക്കന്മാരെ സേവിക്കും. പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവന്റെ അനുഗ്രഹത്തിന് പാത്രമാവുക. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. അമ്മയുടെ ശാപാവയുടെ അടിത്തറ ഇളക്കും. മഹത്വം കാംക്ഷിച്ച് പിതാവിനെ അപമാനിക്കരുത്. പിതാവിന്റെ അപമാനം ആർക്കും ബഹുമതിയല്ല. പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കിരയാകും. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക. നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത്. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീടുന്നതിന് അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും. സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞെന്ന പോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞുപോകും. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിന്റെ ശാപമേൽക്കും. മകനെ, സൗമ്യതയോടുകൂടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുക. ദൈവത്തിന് അഭിമതരായവർ നിന്നെ സ്നേഹിക്കും. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. കർത്താവിന്റെ ശക്തി വലുതാണ്. വിനീതർ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു. അതികഠിനമെന്ന് തോന്നുന്നത് അന്വേഷിക്കേണ്ട, ദുഷ്കരമായത് പരീക്ഷിക്കുകയും വേണ്ട. നിന്നെ ഏൽപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുക. നിഗൂഢമായത് നിനക്ക് ആവശ്യമില്ല. നിനക്ക് ദുഷ്കരമായവയിൽ ഇടപെടരുത്. എന്തെന്നാൽ മനുഷ്യന് അഗ്രാഹ്യമായ കാര്യങ്ങളാണ് നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിവേകശൂന്യമായ തീരുമാനം അനേകരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. അബദ്ധാഭിപ്രായം ചിന്താക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. നിർബന്ധ ബുദ്ധി നാശത്തിൽ ഒടുങ്ങും. സാഹസബുദ്ധി അപകടത്തിൽ ചാടും. ദുശാഠ്യമുള്ള മനസ്സ് കഷ്ടതകൾക്ക് അടിപ്പെടും. പാപി പാപം കുന്നുകൂട്ടും. അഹങ്കാരിയുടെ കഷ്ടതകൾക്ക് പ്രതിവിധിയില്ല. എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേരുറച്ചു വളരുന്നു. ബുദ്ധിമാനായ മനുഷ്യൻ പഴമൊഴിയുടെ പൊരുൾ ഗ്രഹിക്കുന്നു. വിജ്ഞാനം ശ്രദ്ധിക്കുന്ന ചെവിയാണ് ബുദ്ധിമാൻ അഭിലഷിക്കുന്നത്. ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവൻ സ്വന്തം ഭാവി ഉറപ്പിക്കുന്നു. വീഴ്ചയുണ്ടാകുമ്പോൾ അവന് സഹായം ലഭിക്കും. മകനെ, പാവപ്പെട്ടവന്റെ ഉപജീവനം തടയരുത്. ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത്. വിശക്കുന്നവനെ ദുഃഖിപ്പിക്കരുത്. ഇല്ലാത്തവനെ ശോഭിപ്പിക്കരുത്. കോപാകുലമായ മനസ്സിന്റെ അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കരുത്. യാചകന് ദാനം താമസിപ്പിക്കുകയുമരുത്. കഷ്ടതയനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രനിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത്. ആവശ്യക്കാരനിൽ നിന്ന് കണ്ണു തിരിക്കരുത്. നിന്നെ ശപിക്കാൻ ആർക്കും ഇടം നൽകുകയും വരുത്. എന്തെന്നാൽ മനം നൊന്ത് ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും. സമൂഹത്തിൽ സമ്മതനാവുക. നായകനെ നമിക്കുക. പാവപ്പെട്ടവന്റെ വാക്ക് ശ്രദ്ധിച്ചു കേട്ട് സമാധാനത്തോടും സൗമ്യതയോടും കൂടി മറുപടി നൽകുക. മർദ്ദകന്റെ കയ്യിൽ നിന്ന് മർദ്ദിതനെ രക്ഷിക്കുക. അചഞ്ചലനായി ന്യായം വിധിക്കുക. അനാഥർക്ക് പിതാവും അവരുടെ അമ്മയ്ക്ക് ഭർത്തൃതുല്യനുമായിരിക്കുക. അപ്പോൾ അത്യുന്നതൻ നിന്നെ പുത്രനെന്ന് വിളിക്കുകയും അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം അവിടുന്ന് നിന്നോട് കാണിക്കുകയും ചെയ്യും. ഞാനും തന്റെ പുത്രന്മാരെ മഹത്വത്തിലേക്ക് ഉയർത്തുകയും തന്നെ തേടുന്നവനെ സഹായിക്കുകയും ചെയ്യുന്നു. അവളെ സ്നേഹിക്കുന്നവൻ ജീവനെ സ്നേഹിക്കുന്നു. അവളെ അതിരാവിലെ അന്വേഷിക്കുന്നവർ ആനന്ദം കൊണ്ട് നിറയും. അവളെ ആശ്ലേഷിക്കുന്നവൻ മഹത്വം പ്രാപിക്കും. അവൻ വസിക്കുന്നിടം കർത്താവിനാൽ അനുഗ്രഹീതം. അവളെ സേവിക്കുന്നവൻ പരിശുദ്ധനായവനെ സേവിക്കുന്നു. അവളെ സ്നേഹിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു. അവളെ അനുസരിക്കുന്നവൻ ജനതകളെ വിധിക്കും. അവളുടെ വാക്ക് കേൾക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. അവളെ വിശ്വസിക്കുന്നവന് അവളെ ലഭിക്കും. അവന്റെ സന്തതികൾക്കും അവൾ അധീനയായിരിക്കും. ആദ്യ അവനെ ക്ലിഷ്ടമാർഗങ്ങളിലൂടെ നയിക്കും. അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും. അവനിൽ വിശ്വാസം ഉറയ്ക്കുന്നതുവരെ അവൾ തന്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും. തന്റെ ശാസനങ്ങൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം അവൾ നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവനെ തന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അവൻ വഴിതെറ്റിപ്പോയാൽ അവൾ അവനെ പരിത്യജിക്കുകയും നാശത്തിന് വിടുകയും ചെയ്യും. തക്ക സമയം വിവേചിച്ചറിയുകയും തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്തുകയും ചെയ്യുക. സ്വയം അവമാനം വരുത്തി വയ്ക്കരുത്. എന്തെന്നാൽ പാപഹേതുവായ ലജ്ജയുണ്ട്. മഹത്വവും കൃപയും നൽകുന്ന ലജ്ജയുമുണ്ട്. നിനക്ക് തന്നെ ദ്രോഹം ചെയ്യുന്ന വിധം പക്ഷപാതം കാണിക്കരുത്. നിന്റെ പതനത്തിന് കാരണമാകും വിധം അന്യർക്ക് വഴങ്ങുകയും അരുത്. ഉചിതമായ സന്ദർഭങ്ങളിൽ സംസാരിക്കാതെ പിൻവാങ്ങരുത്. ജ്ഞാനം നീ മറച്ചു വയ്ക്കരുത്. ജ്ഞാനവും പ്രബോധനവും ഭാഷണത്തിലൂടെ പ്രകടമാകുന്നു. സത്യവിരുദ്ധമായി ഒരിക്കലും വാദിക്കരുത്. സ്വന്തം അജ്ഞതയെക്കുറിച്ച് ബോധവാനായിരിക്കണം. തെറ്റ് സമ്മതിക്കാൻ ലജ്ജിക്കേണ്ടതില്ല. ഒഴുക്കിനെതിരെ നീന്തരുത്. വിഡ്ഢിക്ക് കീഴ്പ്പെടരുത്. അധികാരികളോട് പക്ഷപാതം കാണിക്കുകയും അരുത്. മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്. ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി പൊരുതിക്കൊള്ളും. വിവേകം വിട്ട് സംസാരിക്കരുത്. പ്രവൃത്തിയിൽ അശ്രദ്ധയും ആലസ്യവും പാടില്ല. ഭവനത്തിൽ സിംഹത്തെ പോലെ ആകരുത്. ഭൃത്യന്മാരുടെ കുറ്റം നോക്കി നടക്കുകയും അരുത്. വാങ്ങാൻ കൈനീട്ടുകയോ കൊടുക്കുമ്പോൾ പിൻവലിക്കുകയോ അരുത്. സമ്പത്തിൽ ആശ്രയിക്കരുത്. എനിക്ക് മതിയാവോളം ഉണ്ടെന്ന് മേനി പറയുകയും അരുത്. സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയാഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കരുത്. ആരുണ്ട് എന്നെ നിയന്ത്രിക്കാൻ എന്ന് പറയരുത്. കർത്താവ് നിന്നെ ശിക്ഷിക്കും. തീർച്ച പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്നും പറയരുത്. കർത്തൃകോപം സാവധാനമേ വരൂ. ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. അവിടുത്തെ കാരുണ്യം നിസ്സീമമാണ്. അവിടുന്ന് എന്റെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കുമെന്ന് പറയരുത്. കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട്. അവിടുത്തെ ക്രോധം പാപിയുടെ മേൽ പതിക്കും. കർത്താവിലിങ്കിലേക്ക് തിരിയാൻ വൈകരുത്. നാളെ നാളെ എന്ന് നീട്ടിവെക്കുകയും അരുത്. അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും. വ്യാജം കൊണ്ട് നേടിയ ധനത്തിൽ ആശ്രയിക്കരുത്. ആപത്തിൽ അത് ഉപകരിക്കുകയില്ല. ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറയ്ക്കുമോർ.
പിതാവിനും പുത്രനും പരിശുദ്ധവും സഹായിക്കും സ്തുതി തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പുരാനിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാവുന്ന ഉയരങ്ങളിൽ സ്തുതി സ്ത്രീയേക ദൈവത്തിന്റെ ഉള്ളൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ചയോട് നടത്തി വരുന്ന ഈ അനുഗ്രഹീതമായ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ വളരെ അനുഗ്രഹീതമായി മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന ദൈവത്തിന് പുതിയ സ്തോത്രവും ആരാധനയും മുന്നമേ സമർപ്പിക്കുന്നു. സജീവമായ നേതൃത്വം കൊടുക്കുന്ന ഇടവക മക്കളാർപോലത്തെ വളരെ ആദരവോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. തിരുവചന ശുശ്രൂഷിക്കുന്ന ബഹുമാനപ്പെട്ട ജോസൻ കോട്ടപ്പുറത്തിനെ വളരെ സ്നേഹത്തോടുകൂടി ഈ സമയത്ത് സ്വാഗതം ആശംസിക്കട്ടെ. ബഹുമാനപ്പെട്ട സന്തോഷത്തിന്റെ നേതൃത്വത്തിൽ അനുവനിൽ കൂടിയിരിക്കുന്ന എല്ലാ വിശ്വാസികളെയും സ്നേഹത്തോട് സ്വാഗതം ആശംസിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും ആവശ്യം വരിക്കുന്ന എല്ലാ പ്രാർത്ഥന സഹായങ്ങൾ നൽകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം എല്ലാ വിശ്വാസികളെയും വളരെ ആത്മാർത്ഥമായിട്ട് ഈ ശുശ്രൂഷയിലെ സംബന്ധിക്കുവാൻ തക്കവണ്ണം ക്ഷണിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴ് അരമനയിലെ കൂടിയിരിക്കുന്ന ഗായക സംഘം ചേർന്ന് ഒരു ഗീതം ആലപിക്കും. അതെ തുടർന്ന് തുടർന്ന് ശുശ്രൂഷ ആരംഭിക്കുന്നതായിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 43-ാമത്തെ ഗീതം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായ ഗീതമാണ്. ചേർന്ന് പാടാം. നമ്മെ പരിപാലിക്കുന്ന നടത്തുന്ന നല്ല ഇടയനായ യാഹിനെ നമുക്ക് സ്തുതിക്കാം. പച്ചയായ പുൽപ്പുറങ്ങളിലും കൂരിരുളിന്റെ താഴ്വരയിലും ശത്രുവിന്റെ പാളയത്തിലും മാറ്റമില്ലാത്ത ദൈവമായി നമ്മോട് ചേർന്ന് നമ്മെ നടത്തുന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം കരേറ്റാം. പാഠപുസ്തകത്തിലെ 43-ാമത്തെ ഗീതം. യാഹു നല്ല ഇടയൻ അലകൻ ഇല്ലെനിക്കു കേദമൊന്നുമേ. യാഹു നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ ഇല്ലെനിക്കു കേദമൊന്നുമേ. പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വച്ഛമാം നദിക്കരികിലും പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വച്ഛമാം നദിക്കരിയിലും ക്ഷേമമായി പോറ്റുന്നെന്നെയും സ്നേഹമോടെ നായകൻ ക്ഷേമമായി പോറ്റുന്നെന്നെയും സ്നേഹമോടെ നായകൻ. യാഹു നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ ഇല്ലെനിക്കു കേദമൊന്നുമേ. കൂരിരുളിൻ താഴ്വരയതിൽ ഏകനായി സഞ്ചരിക്കിലും കൂരിരുളിൻ താഴ്വരയതിൽ ഏകനായി സഞ്ചരിക്കിലും ആദിയെന്നെ പാർത്തിടുന്നതും ആത്മനാഥൻ കൂടെയുള്ളതാൽ. ആദിയെന്നെ പാർത്തിടുന്നതും ആത്മനാഥൻ കൂടെയുള്ളതാൽ. യാഹു നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ ശത്രുവിന്റെ പാളയത്തിലും കൃഷ്ണഭോജ്യമേ കിടന്നവൻ ശത്രുവിന്റെ പാളയത്തിലും കൃഷ്ണഭോജ്യമേന്നവൻ നന്മയും കരുണയൊക്കെയും നിത്യമെന്നെ പിന്തുടർന്നിടും. നന്മയും കരുണയും നിത്യമെന്നെ തുടർന്നിടും. യാഹു നല്ല ഇടയൻ എന്നും എന്റെ പാലകൻ ഇല്ലെനിക്കു കേ
എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു,
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാവുന്നു,
പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാവുന്നു,
പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ.
ഞങ്ങളോട് കരുണ ചെയ്യണമേ, ദൈവമേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്കാവശ്യമുള്ള പന്തരണമേ, ഞങ്ങളുടെ കാരോട് ഞാൻ ശ്രമിച്ചതുപോലെ അടങ്ങും പാപം ഞങ്ങളോട് ശ്രമിക്കണമേ. പ്രഭവനമറിയമേ നിനക്ക് സമാധാനം. ഭർത്താവിനോടുകൂടെ ഈ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവനാവുന്നു, എന്റെ വയറ്റിൽ ഫലമായ നമ്മുടെ ഭർത്താവ് വാഴ്ത്തപ്പെട്ടവനാവുന്നു. സുഖമെന്നമ്മേ സ്വാമികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തിനും ദൈവം മരണപേക്ഷിച്ചോളാമേ. ആമീൻ. സർവശക്തനും മഹാകാരുണ്യവാനുമായ ദൈവമേ, മഹാഭാവികളായ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ട് കൃപയോടെ ഞങ്ങൾക്ക് ഉത്തരമറിഞ്ഞ് ചെയ്യണമേ. ഞങ്ങളെയും ഞങ്ങളുടെ സഹോദര സഹോദരിമാരെയും ഞങ്ങളുടെ സന്താനങ്ങളെയും ഞങ്ങൾക്കുള്ളെല്ലാവരും കൃപയുടെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങൾക്ക് നിന്നോടുള്ള അനുസരണവും ഭക്തിയും വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. സത്യാറിവിലും നന്മകൾക്ക് താല്പര്യവും ഹൃദയപ്രകാശവും തിന്മകളോട് വെറുപ്പും ആശ്വാസത്തോടും സന്തോഷത്തോടും കൂടിയുള്ള ദീർഘായുസ്സും നല്ല അവസാനവും പാപമോചനവും സ്വർഗരാജ്യത്തിൽ അവകാശവും നൽകണമേ. ഇവിടെ അഴിഞ്ഞു പോകുന്ന ഭവനത്തിൽ ഞങ്ങൾ സ്നേഹത്തോട് ഒരുമിച്ച് പാർത്ത് നിന്നെ സ്തുതിപ്പാൻ ഇടയാക്കണമേ. അതുപോലെ തന്നെ അവിടെ അഴിവില്ലാത്ത ഭവനത്തിലും ഞങ്ങൾ ഒരുമിച്ച് വസിച്ച് നിന്നെ സ്തുതിപ്പാൻ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളിൽ ഒരുവനെയും നിന്റെ പരമാനന്ദ രാജ്യത്തിൽ നിന്ന് പുറത്ത് തള്ളിക്കളയരുത്. കർത്താവേ, ഈ ആയുസിൽ പഞ്ഞത്തിൽ നിന്നും വസന്തയിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും മിന്നലുകളിൽ നിന്നും ഇടികളിൽ നിന്നും പിശാചുകളുടെ ഉപദ്രവങ്ങളിൽ നിന്നും സകലപകരങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുഷ്കാലങ്ങളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും മഹാരോഗങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങൾ ഇപ്പോഴല്ല എപ്പോഴും നിന്റെ ഇഷ്ടം ചെയ്തു നിനക്കുള്ളവരായിരിക്കാനും നിന്റെ കൃപകൾക്ക് പാത്രമായി തീരുവാനും യോഗ്യരാക്കണമേ. മനസ്സോടും മനസ്സും കൂടാതെ അറിവോടും അറിവൂടാതെയും വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവമേ, നിന്നേക്കാൾ അധികം മറ്റൊന്നിനെയും സ്നേഹിപ്പാനും ആശ്രയിപ്പാനും ഇടയാകാതെ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. നിന്റെ കൽപ്പന പ്രകാരം ഞങ്ങളെ കാസണവരായ നിന്റെ പരിശുദ്ധ മാതാക്കന്മാരെ ഞങ്ങൾ ദുഃഖിപ്പിക്കുന്നവരായി തീരുമാറാകരുത്. ഞങ്ങൾ വിചാരിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതുമായ സകലവും നിന്റെ തിരുനാമത്തിനും ഞങ്ങളുടെ മറ്റുള്ളവരുടെ നന്മയ്ക്കും ഉപയോഗപ്പെടുത്തുന്നതായി തീരണമേ. ഞങ്ങളുടെ കർത്താവേയും ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സകലത്തെയും പൂർണ്ണ മനസ്സോട് നിന്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. നിന്റെ കൃപയാൽ കൈക്കൊണ്ട് ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സകലത്തെയും നിന്റെ തിരുവിഷപ്രകാരം ഭരിക്കണമേ. ഞങ്ങളെ ഒരിക്കലും നീ നിരസിച്ച് കളയരുത്. ഞങ്ങളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും ഞങ്ങളുടെ സഹോദരന്മാരെയും ഞങ്ങൾക്ക് എല്ലാവരെയും വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യരാക്കി തീർക്കണമേ. കർത്താവേ, നീ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന സകല ചുമതലകളും നിന്റെ ഇഷ്ടപ്രകാരം ശരിയായി നടത്തുവാനും ദൈവഭയത്തിൽ ജീവിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ സഭയിലും രാജ്യത്തും ഞങ്ങളുടെ പള്ളികളിലും കുടുംബങ്ങളിലും സമാധാനവും ആശ്വാസം നീ ഉണ്ടാക്കണമേ. ഞങ്ങളെല്ലാവരും സത്യസ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ ഏക മനസ്സുള്ളവരായി എന്റെ കൃത്യാനുസൃതിയോടെ ജീവിക്കാനും എന്റെ വിശുദ്ധ റൂഹ ഞങ്ങളെ പ്രവർത്തിപ്പാനും കൃപ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവായ യേശു മശിഹായ അറിയാതെയും വിശ്വസിക്കാതെ ഇരിക്കുന്ന പുറജാതികൾ ഈ കൃത്യ തൊഴുത്തിൽ വന്നു ചേർന്ന് ഞങ്ങളോടുകൂടെ എന്നെ മഹത്വപ്പെടുത്തുവാനായിട്ട് അവരുടെ മേൽ നിന്റെ കൃപ ചൊരിയുകയും അവർ സത്യറിവിലേക്ക് തിരിപ്പാൻ കൃപയോടെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഭരണകർക്കാരും നിന്റെ കൂട്ടക്കാരുമായ മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും സകല ദൈവിക വേലക്കാരെയും നീ അനുഗ്രഹിച്ച് അവരെ നീതിയും വിശുദ്ധിയും കൊണ്ട് അലങ്കരിക്കുകയും ഏതെങ്കിലും പ്രകാരം ഞങ്ങളെ മേച്ചു വരുപ്പാൻ അവരെ ശക്തിപ്പെടുത്തുകയും അവരെ അനുസരിച്ച് നടപ്പാൻ ഞങ്ങൾക്ക് അനുസരണമുള്ള ഹൃദയം നൽകുകയും ചെയ്യണമേ. കർത്താവെ, ഞങ്ങളെ ഭരിക്കുന്ന രാജാക്കന്മാരെയും ഉദ്യോഗസ്ഥന്മാരെയും നീ അനുഗ്രഹിച്ച് സത്യത്തിലുള്ള നീതിയിലും ദൈവഭയത്തിൽ നടത്തുന്നവയും അവരെ കൃപയോടെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നീ കൽപ്പിച്ചയച്ച ഞങ്ങളുടെ കർത്താവായ മച്ചിക്കാൻ മൂലം ഞങ്ങളുടെ യാചനകളെ നൽകണമേ. ഞങ്ങളെയും വിശ്വാസികളായ ഞങ്ങളെ മരിച്ചുപോയവരെയും പാപമോചനത്തിനും സ്വർഗരാജ്യത്തിനും യോഗ്യരാക്കി തീർക്കണമേ. ദൈവമേ, ഞങ്ങൾ അയോഗ്യനെങ്കിലും നിന്റെ ഏകപുത്രന്റെ മാതാവായ പരിശുദ്ധ ഗണേവറിയാമിന്റെയും സകല പരിശുദ്ധന്മാരുടെയും പരിശുദ്ധനായ മർത്തോമാസ്ലീഹായുടെയും സർസദ്ധിമാരുടെ സിദ്ധിമുദ്രയുടെയും പ്രാർത്ഥനകളാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ മേലുള്ള നിന്റെ സർവകൃപകൾക്ക് വേണ്ടി നിന്നെയും നിന്റെ ഏകപുത്രനെയും നിന്റെ പരിശുദ്ധ റൂഹായും എല്ലാ സമയത്തും എന്നേക്കും ഞങ്ങൾ സ്തുതിച്ച് സ്തോത്രം ചെയ്തു വന്നിക്കുന്നു. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ദൈവത്തിന്റെ വലിയ കൃപയാലും കരുണയാലും ഈ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹമായി നടന്നു പോകുന്നു എന്നുള്ളത് നമുക്ക് ദോഷമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് തുറന്നുള്ള നമ്മുടെ ദിനങ്ങളൊക്കെ സഭയുടെ കാനോനിക കർമ്മികളുള്ള പ്രകാരം നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തെ വരവേൽക്കുവാനും ഉള്ള ഒരു ഒരുക്ക കാലഘട്ടമാണ്. ഈ ദിനങ്ങളോട് അനുബന്ധിച്ചൊക്കെ നമ്മൾ എപ്പോഴും പരിശുദ്ധേവൻ ഗുരുവൻ ഭാഗത്തൊക്കെ ശ്രദ്ധിക്കുന്നത് ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഒരുക്കത്തക്കവണ്ണം വിശുദ്ധിയോടെ ജീവിക്കത്തക്കവണ്ണം ഉള്ള ശ്രേഷ്ഠമായ സന്ദേശമാണ്. നമുക്കറിയാം പൂതോഷിത ഞായറാഴ്ചയും പൂതോഷിത ഞായറാഴ്ചയും അതേ തുടർന്നുള്ള സക്കറിയാവിന്റെ കുറിച്ചുള്ള അറിയിപ്പും തന്റെ ജനനവും അതുപോലെ തന്നെ ദൈവം നമ്മുടെ കർത്താവിന്റെ ജനനത്തെ പറ്റിയുള്ള അറിയിപ്പും ഒക്കെ നമ്മളെ ഒരുക്കുന്നത് ക്രിസ്തുവിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ മനസ്സുകളെയും ശ്രദ്ധിക്കത്തക്കവണ്ണം ഒരാത്മ വിശുദ്ധിയിലേക്ക് നമ്മളെ രൂപാന്തരപ്പെടുത്തത്തക്കവണ്ണമാണ്. ഈ ദിനങ്ങളൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് നമ്മുടെ ആത്മീക ജീവിതത്തിന് നിരന്തരമായ സമഗ്രമായ ഒരു പരിവർത്തനത്തിന് ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ശുശ്രൂഷ നിർവഹിക്കുന്നത് നമുക്കൊക്കെ വളരെ സുപരിചിതനായ ബഹുമാനപ്പെട്ട ജോക്സൺ പട്ടപ്രത്യക്ഷനാണ്. ഇത് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അച്ഛന് വിവിധ സമയങ്ങളിൽ ഈ ശുശ്രൂഷയിൽ വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ഏത് സമയത്ത് അച്ഛനോട് ആവശ്യപ്പെട്ടാലും ഒരു മടിയും കൂടാതെ വളരെ സന്തോഷത്തോടുകൂടി അച്ഛനെ തിരുവചനം പറയാനുള്ള ആ മനസ്സിന്റെ താല്പര്യം പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ കഴിഞ്ഞ MMBSന്റെ ആനുവൽ കോൺഫറൻസില് ബഹുമാനപ്പെട്ട അച്ഛനായിരുന്നു രണ്ടു ദിവസത്തെ തിരുവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്തത്. എല്ലാ ആളുകളും വളരെ നല്ല അഭിപ്രായം പറയുകയും വളരെ ആത്മീയമായിട്ട് ആത്മീയ മുന്നേറ്റം ഉണ്ടാകത്തക്ക വണ്ണം ഒരു നല്ല ശുശ്രൂഷയായിരുന്നു അച്ഛൻ്റെ എന്നുള്ളത് പല ആളുകളിൽ നിന്ന് എനിക്ക് നേരിട്ടും പല ആളുകളിൽ നിന്ന് മനസ്സിലാക്കുവാനും ഇടയായി. കഴിഞ്ഞ ദിവസവും ഞാൻ അച്ഛനോട് ഈ ശുശ്രൂഷ ഇന്നലെ വൈകിട്ടാണ് വാസ്തവത്തിൽ ഞാൻ അച്ഛനോട് ആവശ്യപ്പെട്ടത്. കാരണം മറ്റേ ഒരു അച്ഛനെ ഏറ്റെങ്കിലും പെട്ടെന്ന് സാധിക്കാതെ പോയി. എന്നിട്ടും അച്ഛനോട് സന്തോഷത്തോടെ സംവദിക്കുകയും അച്ഛനെ എനിക്ക് തോന്നുന്നു ജോലിയിലാണ് കോളേജിൽ പഠിപ്പിക്കുകയാണ് ആ സമയത്ത് പോലും അച്ഛനെ അവിടെ ഇറങ്ങി വേറൊരു മുറിയിൽ കയറി വന്നതാണ് ഈ ശുശ്രൂഷ നിറവേൽപ്പാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും അച്ഛന്റെ ആ താല്പര്യത്തെയും ആ ഡെഡിക്കേഷനെയും ഞാൻ വളരെയധികം വിലമതിക്കുന്നു. എല്ലാവരുടെ പേരിൽ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ വന്നിയ ജോസൺ കോട്ട ഓഫീസിനെ ക്ഷണിക്കുന്നു. ഇപ്പോഴെ ഗായസംഘം ചേർന്ന് ഒരു ഗീതം ആലപിക്കുകയും അതിനുശേഷം ബഹുമാനപ്പെട്ട ജോസണച്ഛന് തിരുവനന്തപുരത്ത് നിന്നും നമ്മോട് സുവിശേഷം ഘോഷിക്കുന്നതായിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 93-ാമത്തെ ഗീതം, എല്ലാ നാമത്തിലും മേലായ നാമമായ ശ്രീയേശു നാമം നമുക്ക് വാഴ്ത്തിപ്പാടാം. പാപപരിഹാരത്തിനായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ദൈവ തിരുനാമം നമുക്ക് മഹത്വപ്പെടുത്താം. പാഠപുസ്തകത്തിലെ 93-ാമത്തെ ഗീതം.
ശ്രീയേശു നാമം അതിജയ നാമം ഏഴയനിക്കിമ്പനാമം. ശ്രീയേശു നാമം അതിജയ നാമം ഏഴയനിക്കിമ്പനാമം. പാപപരിഹാരം പാദകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൻ മാതൃകയെ കാട്ടിത്തന്ന പാവനമ പുണ്യനാമം. പാപമറ്റ ജീവിതത്തിൻ മാതൃകയെ കാട്ടിത്തന്ന പാവനമ പുണ്യനാമം. ശ്രീയേശു നാമം അതിജയ നാമം ഏഴയനിക്കിമ്പനാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നോ നീക്കാൻ എന്നിൽ കരിഞ്ഞ നാമം. അന്യനെന്ന മേലെഴുത്തു എന്നെ സഹായി മായിച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. അന്യനെന്ന മേലെഴുത്തു എന്നേക്കുമായി മായിച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. ശ്രീയേശു നാമം അതിജയ നാമം എല്ലാ നാമത്തിനും എല്ലാ മൂഴങ്ങളും വല്ല ഭഗവുള്ള എല്ലാ മൂഴങ്ങളും
രണ്ടാം പ്രാവശ്യം ഇത്തരത്തിലുള്ള വചന ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം എന്നെ വിനിയോഗിക്കുന്ന ദൈവസന്നിധിയിൽ നന്ദി അർപ്പിക്കുകയാണ്. ആസനത്തിന്റെ മൊർത്തമറിയം സമാചാരത്തിന്റെ വാർഷിക സമ്മേളനത്തിന് ശേഷം വളരെ പ്രതീക്ഷിക്കാതെ ദൈവം ഇത്തരത്തിലൊരു അവസരം കൂടെ ദൈവവചനം പങ്കുവെക്കുവാൻ്റെ കോണം കനിഞ്ഞ് അനുവദിച്ച് അംഗീകരിക്കുക. അഭിനവ തിരുമേനിയോടും രാജേഷത്തിനോടും സന്തോഷത്തിനോടും എല്ലാ വൈദികരോടും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. ശിശുശ്രൂഷ അനുഗ്രഹകരമായിട്ട് തുടർന്നു പോകുവാൻ്റെ കോണം ദൈവം എല്ലാവരെയും വിനിയോഗിക്കട്ടെ. ഇതിൽ പങ്കെടുക്കുന്നവർക്ക് സമൃദ്ധമായ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അഭിനന്ദ തിരുമേനി പുണ്യ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽപ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നവംബർ 12, 2014 നാളെ മറ്റന്നാൾ 48 മണിക്കൂർ കഴിയുമ്പോൾ നവംബർ 15-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് ജോസനത്തിന്റെ മരണം സംഭവിക്കും എന്ന് ദൈവസന്നിധിയിൽ നിന്നോ മാറ്റമില്ലാത്ത ഒരു അറിയിപ്പ് കിട്ടിയാൽ എന്തായിരിക്കും എന്റെ പ്രതികരണം? ദൈവസന്നിധിയിൽ നിന്ന് അറിയിപ്പാണ്, അറിയില്ല. വെറും 48 മണിക്കൂർ മാത്രം സഭയുടെ ശുശ്രൂഷകൻ എന്ന നിലയിൽ എങ്ങനെയാവും ഞാൻ അതിനോട് പ്രതികരിക്കുക? ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ആലോചിക്കാം. എനിക്ക് ലഭിക്കുന്നത് പോലെ ഒരു അറിയിപ്പ് നിങ്ങൾ ഓരോരുത്തർക്കുമാണ്. അടുത്ത വെള്ളിയാഴ്ച, നാളെ, മറ്റന്നാൾ ഉച്ചയ്ക്ക് 12 മണിക്ക് നിന്റെ മരണം സംഭവിക്കും എന്ന് ദൈവസന്നിധിയിൽ നിന്ന് അറിയിപ്പ് കിട്ടുന്നതെങ്കിൽ എങ്ങനെയാകും നമ്മൾ അതിനോട് പ്രതികരിക്കുന്നത്? ഒരുപക്ഷെ പലരുടെയും മനസ്സിൽ ഇപ്പോൾ ഒരു നടുക്കം ഉണ്ടായിട്ടുണ്ടാകാം. ഒരച്ഛനിതിങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ സംഭവിച്ചു പോയാൽ ദൈവമേ എന്ന്. സ്വാഭാവികമാ, ജനിച്ച എല്ലാവരും ഇന്നുണ്ടെങ്കിൽ നാളെ മരിക്കണം. മരിച്ച പെട്ടെന്ന് അസന്നിഗ്ധമായി മാറ്റമില്ലാതെ ഇന്ന സമയത്ത് നിന്റെ മരണം സംഭവിച്ചു എന്ന് അറിയിച്ചാൽ ഒരുപക്ഷെ ചെറുതയിൽ നമ്മൾ വളരെയേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടു. ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ അറിയിപ്പ് കിട്ടുന്ന ഷോക്കിൽ അവിടെ വെച്ച് തന്നെ ചിലപ്പോൾ മരണം സംഭവിക്കാം. ചിലരെ സംബന്ധിച്ചിടത്തോളം 48 മണിക്കൂറേ ഉള്ളൂ, അതുകൊണ്ട് വളരെ പെട്ടെന്ന് ചെയ്തു വെക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് വെച്ച് ലിസ്റ്റ് വെച്ച് കാര്യങ്ങൾ ചെറുതിയിൽ ചെയ്ത് വെക്കാൻ ശ്രമിക്കും. മറ്റു ചിലർ ആകെ ഇനി 48 മണിക്കൂറുടെ ജീവിതം ആസ്വദിക്കുവാനുണ്ട് എന്നതിനാൽ ആസ്വദിച്ചിട്ടില്ലാത്ത എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ചിലപ്പോൾ തയ്യാറായിരിക്കാം. എന്നാൽ ഒരു കൂട്ടർ പെട്ടെന്ന് വികാരിയച്ചിനെ അറിയിച്ചു, മദ്രാസിനെ അറിയിച്ചു, എല്ലാവരും വന്നു ചേർന്നു. സഹോദരങ്ങളെ, മക്കളെ, ചർച്ചക്കാരെല്ലാവരെയും വിളിച്ചുകൂട്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഓരോരുത്തർക്കും അവരുടെ വീക്ഷണത്തിനനുസരിച്ചുള്ള പ്രതികരണമായിരിക്കും ഈ വിഷയത്തോടുണ്ടാവുക. നമുക്ക് ഓരോരുത്തർക്കും മരണം സുനിശ്ചിതമാണ്. മരണവീട്ടിൽ ചെല്ലുമ്പോഴും ശുനകഭൂമിയിലും എല്ലാം നാം തിരഞ്ഞെടുക്കും. ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. ഇത് സ്വാഭാവികമാണ്, എല്ലാവർക്കും വരാവുന്നതാണ്. പ്രസംഗിക്കുന്നവരും കേൾക്കുന്നവരും ഈ മരിച്ചു കിടക്കുന്ന വ്യക്തിയുടെ അടുത്ത ബന്ധുക്കൾ പോലും നാളെ ഇത് എനിക്ക് സംഭവിക്കാമെന്ന് ഗൗരവതരമായി ചിന്തിക്കുമോ എന്നെനിക്ക് സംശയം. ഒരു സ്വാഭാവിക സംഭവം എന്നുള്ള നിലയിൽ ഇതിനെ പറഞ്ഞു വിട്ടുകളയുകയാണ്. എന്നാൽ ഇവിടെ നമുക്ക് ചിന്തിക്കാം, മരണം മറ്റന്നാൾ സംഭവിച്ചാൽ, എന്റെ മരണം മറ്റന്നാൾ സംഭവിക്കുമെങ്കിൽ എന്തായി? എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? എനിക്ക് എങ്ങനെയൊക്കെ അതിനായി എന്തെല്ലാം കാര്യങ്ങൾ ക്രമീകരിക്കാൻ വിശുദ്ധ വേദ പുസ്തകത്തിലെ എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളുണ്ടോ? 2 ദിനവൃത്താന്തപുസ്തകം 28-ാം അധ്യായം, സോറി, 1 ദിനവൃത്താന്തപുസ്തകം 28-ാം അധ്യായം, First Chronicles, chapter 28, verses 8 to 10, 8, 9 and 10. First Chronicles, 28, 8, 9, 10. ഈ വായിച്ച് വിശദമായി പഠിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് അവസരം ഭവനത്തിലുണ്ടാകട്ടെ. ഇപ്പോഴും വളരെ അത്യാവശ്യമായി ഇതിൽ നിന്ന് ഉള്ള 1-2 ആശയങ്ങൾ മാത്രം പകരുവാൻ ആഗ്രഹിക്കുക. ദിനവൃത്താന്ത പുസ്തകത്തിന്റെ 1-ാം പുസ്തകത്തിന്റെ അവസാന ഭാഗം വരുമ്പോഴേക്ക് 25-ാം അധ്യായത്തിൽ പ്രായമായി മരണത്തിന് മുമ്പേ വളരെയേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ തക്കവണ്ണം ധൃതി കൂട്ടുന്ന ദാവീദ് രാജാവിന്റെ ചിത്രമാണ് 22-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. 22-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം പരിശോധിച്ചാൽ, അങ്ങനെ ദാവീദ് തന്റെ മരണത്തിന് മുമ്പേ ധാരാളം വട്ടം എന്തിനു വേണ്ടിയാണ് നമ്മുടെ വിശദീകരിച്ച് പറയുന്നുണ്ട്? യെരുശലേം ദേവാലയം പണിയുന്നതിന് വേണ്ടി. യെരുശലേം ദേവാലയം പണിയുന്നതിന് വേണ്ടി ഇസ്രയേലിന്റെ മഹത്തര രാജാവായിരുന്ന ദാവീദ് ചിട്ടവട്ടങ്ങളും ക്രമീകരണങ്ങളും ചെയ്യുന്നതാണ് 22 മുതൽ 28 വരെയുള്ള അധ്യായം പ്രതിപാദിക്കുന്നത്. 23, 24, 25, 26, 27 അധ്യായങ്ങൾ 5 അധ്യായങ്ങളിലായിട്ട് ഇസ്രയേൽ ജനത്തെ കൂറുകൂറായി വിഭജിച്ചിട്ട് ഓരോ കൂറിനും പ്രത്യേക ജോലി നിയോഗങ്ങൾ നൽകുന്നു ദാവീദ് രാജാവ്. 28-ാം അധ്യായം വരുമ്പോഴേക്ക് എല്ലാ നിയോഗങ്ങളും ചെയ്തു കഴിഞ്ഞിട്ട്, എല്ലാ നിയമനങ്ങളും ചെയ്തു കഴിഞ്ഞിട്ട് ഹി ഈസ് അറേഞ്ചിങ് എ മീറ്റിംഗ് ഓഫ് ഓൾ ദ ഒഫീഷ്യൽസ് ഓഫ് ദി പീപ്പിൾ ഓഫ് ഇസ്രയേൽ. ഇസ്രയേലിലെ സകല മൂപ്പന്മാരുടെയും സകല ജോലിക്കാരുടെയും സകല അധിപന്മാരുടെയും പടയാളികളുടെയും ഒക്കെ ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടുകയാണ് അദ്ദേഹം. വിളിച്ചുകൂട്ടിയോ പറയുന്ന 28-ാം വാക്യം
ദാവീദ് രാജാവ് എഴുന്നേറ്റ് നിന്ന് അവരോട് പറഞ്ഞത് എന്തെന്നാൽ, എന്റെ സഹോദരങ്ങളും എന്റെ ജനവുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പി. ഇസ്രയേലിന്റെ മഹാരാജാവും പ്രാഭവാനായ രാജാവും ഇസ്രയേലിന്റെ മൂപ്പന്മാരെല്ലാം തന്റെ മരണത്തിന് മുമ്പായിട്ട് വിളിച്ചുകൂട്ടിയിട്ട് അനേക കാര്യങ്ങൾ അവരെ പറഞ്ഞേൽപ്പിക്കുന്നു. ആ ആശയത്തിന്റെ പിന്തുടർച്ചയാണ് 8, 9, 10 വാക്യങ്ങൾ. അങ്ങനെ ദാവീദ് രാജാവ് തന്റെ മരണത്തിന്റെ തയ്യാറെടുപ്പ് എന്നുള്ള നിലയിൽ എന്ത് പറഞ്ഞേൽപ്പിച്ചു, ആരെയൊക്കെ പറഞ്ഞേൽപ്പിച്ചു എന്ന് നാം ഇന്ന് പഠിക്കും. അതിന് നമ്മുടെ അനുദിന ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാം എന്ന് കണ്ടെത്തും. വളരെ സുദീർഘമായ ഒരു പ്രഭാഷണത്തിന്റെ പശ്ചാത്തലമാണ് ഇതിനുള്ളത്. എന്നാൽ അടുത്ത 7 മിനിറ്റ് കൊണ്ട് ചില പ്രധാന ആശയങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ തുടർന്നുള്ള ധ്യാനത്തിനായിട്ട് സമർപ്പിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുക. 8 വാക്യം ആകയാൽ യഹോവയുടെ സഭയായ എല്ലാ ഇസ്രയേലും കാണുകയും നമ്മുടെ ദൈവം കേൾക്കുകയും ഞാൻ പറയുന്നത് ഇസ്രയേൽ ജനത്തോടാണ്, നിങ്ങൾ ഈ നല്ല ദേശം അനുഭവിക്കുകയും ഇന്നത്തേതിൽ അത് നിങ്ങളുടെ മക്കൾക്ക് ശാശ്വത അവകാശമായി വെച്ചേക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളൊക്കെയും ആചരിക്കുകയും ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്യുക. അപ്പോൾ തന്റെ മരണത്തിന് മുമ്പുള്ള ഉത്തരവാദിത്തങ്ങൾ ധൃതിയിൽ ചെയ്തു കൂട്ടുന്ന ദാവീദ് രാജാവ് ആദ്യമായി ചെയ്തത് തന്റെ കൂട്ടാളികളെയും സുഹൃത്തുക്കളെയും ചർച്ചക്കാരെയും ഉത്തരവാദിത്തപ്പെട്ടവരെയും എല്ലാവരെയും വിളിച്ചുകൂട്ടി വിളിച്ചുകൂട്ടിയിട്ട് അവരോട് പറഞ്ഞ വാചകമാണ്, നിങ്ങൾ ഈ നല്ല ദേശം അനുഭവിക്കുകയും പിന്നത്തേതിൽ അത് നിങ്ങളുടെ മക്കൾക്ക് ശാശ്വത അവകാശമായി വെച്ചേക്കുകയും ചെയ്യേണ്ടതില്ല. നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, യഹോവയുടെ കൽപ്പന ആചരിക്കണം, ഉപേക്ഷിക്കരുത്. ദൈവമായ യഹോവയുടെ കൽപ്പന ആചരിക്കണം, ഉപേക്ഷിക്കരുത്. എന്തിനു വേണ്ടിയാ? നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ കനാൻ ദേശം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, അത് നിങ്ങളുടെ തലമുറകൾക്ക് പ്രയോജനപ്പെടാൻ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നേടുവാൻ വേണ്ടി രണ്ട് കാര്യങ്ങൾ അനുവർത്തിക്കണം എന്ന് ദാവീദ് തന്റെ മരണത്തിന് മുമ്പ് തന്റെ സഹോദരങ്ങളോട് സുഹൃത്തുക്കളോട് പറഞ്ഞ് ഏൽപ്പിക്കുന്നു. അതായത്, ഇന്ന് നിങ്ങൾക്കുണ്ടെന്നുള്ള ഈ കനാൻ ദേശം നഷ്ടപ്പെടാതിരിക്കാൻ, ഇത് നിങ്ങളുടെ മക്കൾക്കൂടെ പ്രയോജനപ്പെടാൻ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, നിങ്ങൾ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ ആചരിക്കണം, ഉപേക്ഷിക്കണം. So, to possess this good land, Madagai, to give this as an inheritance to your children after you forever. ഇത് ഒരുപക്ഷെ ഇസ്രായേൽ ജനതയോട് യഹോവയ്ക്ക് വേണ്ടി ദാവീദ് രാജാവ് ശബ്ദിച്ച വാക്കുകളാണെങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിലും വളരെ നന്ദിപ്രധാനമാണ്. കേരളത്തിലെ നാട്ടിൻ പുറത്തു നിന്നും ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്തു നിന്നും അമേരിക്കയിലേക്ക് കുടിയേറി ഇവിടുത്തെ പശ്ചാത്തലത്തിൽ കഠിനാധ്വാനം ചെയ്ത് ജീവിതത്തിൽ പലതും നേടിയവരാണ് നമ്മൾ. ജീവിതത്തിൽ ദൈവത്തിന്റെ വലിയ കരുണ കൊണ്ട് നമ്മുടെ മുഴുക്കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വലിയ കരുണ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. ഈ ദാവീദിന്റെ ശബ്ദം നമ്മുടെ കാതിൽ മുഴങ്ങട്ടെ. നമുക്ക് ഈ ഉണ്ട് എന്നുള്ളത് അനുഭവിക്കാൻ ഇടയാകണമെങ്കിൽ യഹോവയുടെ കൽപ്പനകൾ ആചരിക്കണം, അവയെ ഉപേക്ഷിക്കരുത്. ഉണ്ടെന്ന് തോന്നുന്നതൊക്കെ നഷ്ടപ്പെടാൻ എളുപ്പമാണ്. നമുക്കറിയാം, ആരോഗ്യം, പണം, ജോലി, അത് എനിക്ക് വളരെ പെട്ടെന്നാണല്ലോ, നാളെ രാവിലെ ചെല്ലുമ്പോഴായിരിക്കും ലേ ഓപ്ഷൻ അധികം കിട്ടുക. കുടുംബ ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ, ആരോഗ്യം, എന്തുമാവട്ടെ, ഇതെന്തെങ്കിലും നമുക്കുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടാൻ ഒരു നിമിഷം മതി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പരമസത്യമാണ്. അതുകൊണ്ട് കനാൻ ദേശത്ത് നിങ്ങൾ വന്നു എന്ന് കണ്ട് ആ കനാനിന്റെ അനുഭവം തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല. അതുണ്ടാകാൻ യഹോവയുടെ കൽപ്പനകളെ ആചരിക്കണമെന്നും ഉപേക്ഷിക്കരുതെന്നും ദാവീദ് തന്റെ സുഹൃത്തുക്കളോട് നിർബന്ധമായും പറയും. സോ മേഖലയിൽ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കനാനിന്റെ അനുഭവങ്ങൾ, കനാനിന്റെ അനുഭവങ്ങൾ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആരോഗ്യമാകട്ടെ, അറിവാകട്ടെ, സമ്പാദ്യമാകട്ടെ, മക്കളാകട്ടെ, തലമുറകളാകട്ടെ, തന്നിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ദൈവത്തിന്റെ കൽപ്പനകളെ മുറുകെ പാലിക്കുവാൻ പരിശ്രമിക്കണം. മാത്രവുമല്ല, ഇത്രയേറെ ജനതയോട് വീണ്ടും ആവർത്തിച്ച് ദാവീദ് പറയുന്നു,
ഈ നല്ല ദേശം നിങ്ങൾ അനുഭവിക്കുകയും പിന്നത്തതിൽ നിങ്ങളുടെ മക്കൾക്ക് അത് ശാശ്വത അവകാശമായിരിക്കുകയും ചെയ്യണമുണ്ട്. മക്കൾക്ക് ശാശ്വത അവകാശമായി നൽകാൻ നമുക്ക് എന്താ ഉള്ളത്? നമ്മളൊരു പക്ഷേ അപ്പൻ അമ്മ എന്നുള്ള നിലയിൽ കുടുംബസ്ഥരായവർ അധ്വാനിച്ച് വീട് വാങ്ങിക്കാണോ അല്ലേ? നമ്മുടെ മക്കൾ എന്ത് പറയും? ഡാഡി ഡോൺ വറി ഡാഡി, വി വിൽ ഫൈൻഡ് ആൻ വർക്ക്, ജോബ് യു വിൽ മൂവ് അഹെഡ്, യു വിൽ ഗോ സംവെയർ എൽസ് ആൻഡ് യു വിൽ ഫൈൻഡ് എ ലൊക്കേഷൻ ദേർ ആൻഡ് യു വിൽ ഹാവ് എ ഹൗസ് ദേർ. ഡാഡി ആൻഡ് മാമ സ്റ്റേ ഹിയർ. യാ, പിന്നെ സമയം കിട്ടുമ്പോൾ നമ്മുടെ കൊച്ചുമക്കളെ ഒക്കെ നോക്കിത്തരുമോ, സഹായങ്ങളൊക്കെ വരും, ഞങ്ങൾ നിങ്ങളെ കാണുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് പറയുന്ന ഒരു ട്രെൻഡാണ് നമുക്ക് ഇവിടെ നമ്മൾ കാണുന്നത്. നാട്ടിലെ വ്യത്യസ്തമായിട്ട് നാട്ടിൽ ഇപ്പോൾ വ്യത്യസ്തമല്ല. They will definitely turn to us and they will get tired that they are going to say that, Dada, I don't want your money. I don't want your multi-million worth beach house. I don't need anything from you. Mommy and Daddy, you guys work for me. Now you relax. I have my job. അങ്ങനെ പറഞ്ഞ് കുഞ്ഞുങ്ങൾ അവരുടെ അവസ്ഥയിലേക്ക് പോകുമ്പോൾ പിന്നെ എന്താ നമ്മുടെ സമ്പാദ്യമായി അവർക്ക് വേണ്ടത്? എന്നാൽ നമുക്ക് മറ്റു ചില കാര്യങ്ങൾ നമ്മുടെ തലമുറകൾക്ക് കൊടുക്കാൻ സാധിക്കും. അവർക്ക് വേണ്ടതും അവരറിയാതെ അവരുടെ ഉള്ളിലേക്ക് കുടിയിരിക്കുന്നതും അവരുടെ തലമുറകളിലേക്ക് പകരുവാൻ സാധിക്കുന്ന മറ്റു ചിലതാണ്. അതെന്താണെന്ന് ശലോമൻ വളരെ വ്യക്തമായി ശലോമോനോട് പറയുന്നുണ്ട്. ഈ ധ്യാനത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തതാണ് വിശദീകരിക്കുന്നത്, 9-ഉം 10-ഉം വാക്യങ്ങളിൽ. അപ്പോൾ തന്റെ സുഹൃത്തുക്കളോട് ചർച്ചക്കാരോട് ദാവീദ് പറയുന്നു, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും നിങ്ങളുടെ മക്കൾക്ക് ഇത് പ്രയോജനപ്പെടാനും നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ പാലിക്കണം, അവയെ ഉപേക്ഷിക്കണം. തിരിഞ്ഞ് ശലോമോനോട് തന്റെ പ്രിയമകനോട് ഇസ്രായേലിന്റെ അടുത്ത രാജാവിനോട് അപ്പനായ ദാവീദ് പറയുന്നു, നീയോ എന്റെ മകനെ ശലോമോനെ വിളിക്കട്ടെ, നീയോ ഓ മൈ സൺ സോളമൻ, എന്തോ ഒരു പിതൃ വാത്സല്യത്തിന്റെ ഒരു വിളിയാപ്പിനെതിരെ ഇത് തരം ഒരു അപ്പന് ഒരമ്മയ്ക്ക് മക്കൾക്ക് കൊടുക്കാവുന്ന വേറെ സമ്പാദ്യമില്ല. മക്കൾക്കെല്ലാം നമ്മൾ പേരിടും. ചിലപ്പോൾ കേരളീയ ശൈലിയിൽ പേരിന്റെ കൂടെ മറ്റു പേരുകളും കാണും, ഓമന പേരുകൾ കാണും, അല്ലെങ്കിൽ മോനെ മോളെ കുഞ്ഞെ കുട്ട എന്നൊക്കെ നമ്മൾ വിളിക്കും. ഈ വാക്കുകളിലൂടെ ഉയരുന്ന സ്നേഹത്തിന്റെ ഒരു ഊഷ്മളതയുണ്ട്. അത് ഓഫീഷ്യൽ നെയിമിൽ നിന്ന് വ്യത്യസ്തമാണ്. മക്കൾക്ക് വാത്സല്യത്തിന്റെ വാക്കുകൾ മാതാപിതാക്കളുടെ വായിലൂടെ ഉടർന്നു കൊടുക്കാൻ സാധിച്ചാൽ ദാവീദ് മരണത്തിന് മുമ്പ് തന്റെ മകനെ മരിയസ്ഥാൻ സോളമൻ എന്ന് വിളിച്ചെങ്കിൽ നമ്മുടെ മക്കൾക്ക് വാസ്തവത്തിൽ വാക്കുകളിലൂടെ സ്നേഹമുതിർന്ന് ഏറെ കൊടുക്കാൻ കഴിയുന്ന മാതാപിതാക്കളായാൽ മരണം മറ്റന്നാൾ വന്നാലും ശരി, ആ കിടക്കിയ കരികിൽ മക്കൾ പറയും, ഇത് എന്നെ സ്നേഹിച്ച അപ്പനാണ്, ഇത് എന്നെ സ്നേഹിച്ച അമ്മയാണെന്ന് മക്കൾ തീർച്ചയായും പറയും. ദാവീദ് പറയുന്നു, നീയോ എന്റെ മകനെ ശലോമോനെ, നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയണം. ഇവിടെ അപ്പൻ എന്ന് വായിക്കുമ്പോഴെല്ലാം അമ്മയെ കൂട്ടി ചേർത്ത് വായിക്കണം, അവരിത് ഒരു ശരീരമല്ലേ. നിന്റെ അപ്പന്റെ അമ്മയുടെ റീഫ്രേസ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ പറയാം, നിന്റെ മാതാപിതാക്കളുടെ ദൈവത്തെ നീ അറിയണം. സോളമന് കൊടുക്കുന്ന രണ്ട് പ്രധാന നിർദ്ദേശങ്ങൾ, നോ യുവർ ഗോഡ് ഓഫ് യുവർ ഫാദർ, നോ ദ ഗോഡ് ഓഫ് യുവർ ഫാദർ. സോളമന് നിന്റെ അപ്പന്റെ ദൈവത്തെ നീ അറിയണം എന്ന് മാത്രവുമല്ല, പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ അവനെ സേവിക്കണം. യു മസ്റ്റ് നോ ദ ഗാഡ് ഓഫ് യുവർ പേരൻസ് ആൻഡ് യു മസ്റ്റ് സർവ് ഹിം വിത്ത് സിംഗിൾ മൈൻഡ് ആൻഡ് ഗിവിംഗ് ഹാർട്ട്. പൂർണ്ണ മനസ്സോടും നല്ല ഹൃദയത്തോടും കൂടെ നിന്നെ ദൈവത്തെ സേവിക്കണം. വാസ്തവത്തിൽ ശലോമോൻ ഇത്രയും സമ്പാദ്യമുണ്ടായിരുന്ന മനുഷ്യൻ, ഏക്കൽ കണക്കിന് പൊന്നും രത്നങ്ങളും വിലപിടിപ്പുള്ള കാര്യങ്ങളും എല്ലാം ശലോമോനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇതൊന്നും നിനക്ക് അനുഭവിക്കാനുള്ളതല്ല, ദേവാലയം പണിയാനുള്ളതാണ്. പക്ഷെ നിനക്ക് ഞാൻ തരുന്ന ഒരാശയമുണ്ട്, എന്താണെന്ന് അറിയാമോ? മഹാധന്യനായ ദൈവത്തിന്റെ സന്ദേശം, അതായത് നീ നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയണം. സ്നേഹിതരെ, നമ്മുടെ മരണക്കിടകയിൽ മറ്റന്നാൾ മരണമുണ്ടാകുമെന്ന് ബോധ്യപ്പെട്ടാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അടുത്തു വരുമ്പോൾ അവരോട് നമുക്ക് കാട്ടിക്കൊടുക്കാൻ കഴിയുമോ, മകനെ നീ നിന്റെ അപ്പന്റെ ദൈവത്തെ അറിഞ്ഞോളുക, മകനെ നീ നിന്റെ അമ്മയുടെ ദൈവത്തെ അറിഞ്ഞോളുക. ഇതറിയണമെങ്കിൽ അപ്പനും അമ്മയും ദൈവത്തെ അറിയുന്നവരായിരിക്കണം. ദാവീദ് അങ്ങനെ അറിഞ്ഞതുകൊണ്ടാണ് ദാവീദിന്റെ സ്വന്തം മകനോട് നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയണമെന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചത്. ജീവിതാനുഭവങ്ങളിൽ ദൈവത്തെ അറിയാൻ മറന്നുപോയാൽ, അറിയുന്ന ദൈവത്തെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ മറന്നുപോയാൽ, അത് വലിയ നഷ്ടമല്ലേ? മരണം മറ്റന്നാൾ വരുമെങ്കിൽ അതിന് മുമ്പ് മക്കൾക്ക് ദൈവത്തെ അറിയിച്ചു കൊടുക്കാനുള്ള നല്ലൊരു തീരുമാനം നമുക്കെടുക്കാം സ്നേഹിതരെ. മാത്രമല്ല, അവിടെ ആ ദൈവത്തെ കുറിച്ച് വളരെ വ്യക്തമായി ദാവീദ് വിശദീകരിച്ച് താഴോട്ട് പറയുന്നുണ്ട്. യഹോവ സർവ്വ ഹൃദയങ്ങളെ പരിശോധിക്കുന്നു, വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുന്നു. എന്നിട്ട് വളരെ വാണ്ടിയ ഒരു വാചകം പറയുന്നു, ശലോമോനെ നീ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിന്നെ എന്നേക്കും തള്ളിക്കളയും. ദൈവത്തെ അറിഞ്ഞ ഒരാൾ മക്കളോട് പറയുന്ന അതിശക്തമായ ഒരു സ്പിരിച്വൽ ഗൈഡൻസിന്റെ വാണിയാണ് വാസ്തവത്തിലുള്ളത്. ദേ, ഞാൻ പൂജിക്കുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവത്തെ നീ അറിയുകയും സേവിക്കുകയും ചെയ്ത് അവനോട് നീ അടുത്തു ചെന്നാൽ നീ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും. എന്നാൽ മകനെ, നീ അവനെ ഉപേക്ഷിക്കുന്നുവെങ്കിൽ അവൻ നിന്നെ എന്നേക്കും ഉപേക്ഷിച്ചു കളയും. അതിനെതിരെ മരണം മറ്റന്നാൾ വരുമെന്ന് അറിയുകയാണെങ്കിൽ നമ്മുടെ മക്കളെ കൂട്ടിച്ചേർത്ത് നിർത്തി ആ ഒരു ബോധത്തോടെ പറഞ്ഞേൽപ്പിക്കാനിടയാകട്ടെ. സഹചാരികൾക്കായി, നമ്മുടെ സുഹൃത്തുക്കൾക്കായിട്ട്, സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് ഇടപെടുമ്പോഴൊക്കെ ഒരു ദൈവാനുഭവത്തിന്റെ കൈത്തിരി പകരാൻ നമുക്കിടയാകണം. സ്വന്തം മക്കളിലേക്ക് വലിയ ഒരു ദൈവബന്ധത്തിന്റെ അഗ്നിജ്വാല പകർന്നു കൊടുക്കാൻ നമുക്കിടയാകണം. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ പറയും, നമ്മൾ ജൂണർ ഹോമിൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ പറയും, ഹി വാസ് എ ഗോഡ്ലി വൺ, ഹി വാസ് എ ഗോഡ്ലി വൺ. നമ്മുടെ മക്കളും തലമുറകളും പറയും, മൈ ഫാദർ, മൈ മദർ, ദേ ആർ ഓൾ ഗോഡ് ഫിയറിംഗ് വൺ. അങ്ങനെയുള്ളവരോടാണ് ആലയങ്ങൾ പണിയുവാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ബാലിനെ പറയാൻ കഴിയണം. അപ്പോൾ പ്രധാനമായി ചിന്തിക്കാനുള്ളത്, നാം ഓരോ നിമിഷവും മരണത്തോടടുത്തിരിക്കുക, നാം അറിയുന്നില്ലെങ്കിലും ചിന്തിക്കുന്നില്ലെങ്കിലും. അപ്പോൾ അടുത്ത നിമിഷം മറ്റന്നാൾ മരണം വരുമെങ്കിൽ നെഗതിരെ നമ്മുടെ സുഹൃത്തുക്കളോട് അവർക്ക് വെച്ചുപാടാൻ തക്കവണ്ണം എന്തെങ്കിലും കുറെ ദൈവാനുഭവങ്ങൾ പറഞ്ഞേൽപ്പിക്കാനിടയാവട്ടെ. മക്കളോട് ജീവിതത്തിൽ അനുഭവിച്ച ദൈവത്തിന്റെ വലിയ നടത്തിപ്പിനെ കുറിച്ച് പറഞ്ഞേൽപ്പിച്ചിട്ട്, മക്കളെ, നിന്റെ മാതാപിതാക്കളുടെ ദൈവത്തെ നീ പിന്തുടരണം, നീ പിന്തുടരണം, അതൊരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് പറയുവാനുള്ള വലിയ താല്പര്യം നമുക്കുണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ മക്കൾ തലമുറകളിലേക്ക് ആ ദൈവബന്ധം തുടർന്നു കൊണ്ടിരിക്കും. ദൈവം തമ്പുരാൻ ശക്തമായ കുടുംബ ബന്ധങ്ങളിലൂടെ, അനുഗ്രഹിക്കപ്പെട്ട തലമുറകളിലൂടെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും വാഴ്ച അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ച് എല്ലാവർക്കും നന്ദി അർപ്പിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
വർത്തമാനം 28 അധ്യായത്തിന്റെ 8-10 വാക്യങ്ങളെ ആസ്പദമാക്കി ജാസൻ കോട്ടപ്രവാചൻ ഒരു ശ്രേഷ്ഠമായ ഒരു സന്ദേശമാണ് നമ്മൾ നൽകിയത്. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും 5 നിമിഷങ്ങളെ ആസ്വദിക്കുന്ന നാം ഒക്കെ അനുനിമിഷം ഓർത്തിരിക്കേണ്ട തലമുറകളെ പറ്റിയുള്ള ഒരു വിചാരത്തിന്റെ ഒരു ശക്തമായ താക്കീതായിട്ട് നമുക്ക് ഈ ഒരു വിചാരത്തെ കാണാൻ സാധിക്കുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഈ പ്രസംഗം നമുക്കൊക്കെയും വളരെയധികം പ്രയോജനപ്പെട്ടുവെന്ന് അനുഭവം. വാസ്തവത്തിൽ അച്ഛൻ പ്രസംഗം ആരംഭിച്ചപ്പോൾ ഇതുപോലെ നവംബർ 3rd 2 ദിവസത്തിനകം ജോസഫിന്റെ മരണം അവിടെ വരെ കേട്ടപ്പോൾ ഞാൻ പേടിച്ചു. അപ്പൊ ഞാൻ ആദ്യം ഇപ്പൊ തന്നെ ഞെട്ടിച്ചു. കാരണം ഞെട്ടാനായിട്ട് കാരണം പലപ്പോഴും ആവുന്നില്ലെങ്കിൽ പ്രസംഗം ഏൽപ്പിക്കുന്നത് അച്ഛനെ ഞാൻ അതിൽ നിന്ന് പോകുമ്പോൾ ഒരു പേടിയോടെ എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതൊരു കഥയാണ്, ഒരു ഓർപ്പത്തിലാണെന്ന് പറഞ്ഞപ്പോഴേക്കും ആശ്വാസമായത് വളരെ സുന്ദരമായ ഒരു ചിന്തയാണ് നമുക്ക് നൽകിയത്. എനിക്ക് ഈ ഭാഗത്തുനിന്ന് ചില 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, രാജാവ് എന്നുള്ള നിലയ്ക്ക് തന്റെ സഹോദരങ്ങൾക്കും സഹപ്രവർത്തകർക്കും കൊടുക്കേണ്ടെന്ന അല്ലെങ്കിൽ പാലിക്കേണ്ടെന്ന ചില നിർദ്ദേശങ്ങൾ ദാവി രാജാവ് കൊടുക്കുന്നതിനെ പറ്റി അച്ഛൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ തന്റെ മക്കള് തന്റെ മകന് അനുശാസിക്കേണ്ട അല്ലെങ്കിൽ അവൻ അനുവർത്തിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റി പറയും ശേഷം ദാവി രാജാവ്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗം അച്ഛനത് പറഞ്ഞു തന്നത്, ഈ ദാവീദ് രാജാവ് മരിക്കാനായിട്ട് പോകുമ്പോൾ ദാവീദ് രാജാവിനെ ചിന്തിക്കേണ്ടുന്ന ഈ 2 കാര്യങ്ങളുണ്ടായിരുന്നുള്ളൂ. ഒന്ന്, തന്റെ സഹപ്രവർത്തകരും 2, തന്റെ മക്കൾ അല്ലെ തന്റെ മകൻ അല്ലെ വലിയ തലമുറ. മറ്റൊന്നും ദാവീദ് രാജാവിന് തയ്യാറാകേണ്ട ആവശ്യമില്ല, കാരണം അദ്ദേഹം ഓൾറെഡി അതൊക്കെ തയ്യാറായി കഴിഞ്ഞൊരു മനുഷ്യനാണ്. പക്ഷെ അച്ഛൻ നമ്മളെ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലാണ് ഇങ്ങനെ ഒരു ആഹ്വാനമെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മള് ആദ്യം മുതലേ ചിലപ്പോൾ ആരംഭിക്കേണ്ടി വരുമായിരിക്കും. കാരണം ഇത് ദാവീദ് രാജാവ് തന്റെ ജീവിതത്തിൽ കുറവുകളും കുറ്റങ്ങളൊക്കെ ഒരുപാടുള്ള മനുഷ്യനാണെങ്കിലും നൃത്ത ദൈവസന്നിധിയിൽ അനുതാപത്തോട് പറഞ്ഞു തീർത്ത് തുടർന്ന് ജീവിതം നോക്കുകയും ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ ഇടയായതുകൊണ്ട് തീർച്ചയായിട്ടും സ്വന്തം ജീവിതത്തിൽ ഒരു ഒരു മരണത്തിനുള്ള ഒരുക്കം 100% നിർവഹിച്ച ഒരു വ്യക്തിയായിട്ടാണ് ദാവീദ് രാജാവിന്റെ ജീവിതവും ചരിത്രവും ഒക്കെ നമ്മൾ പഠിക്കുന്നത്. തന്റെ സങ്കീർത്തനങ്ങളിൽ കൂടി ഒക്കെ ആ ദൈവത്തോടുള്ള ആഴമായ സ്നേഹത്തിൽ വിട്ടുപിരിയാത്ത നല്ല രുചിച്ചറിയുന്ന ദൈവ സ്നേഹത്തിന്റെ മാധുര്യമൊക്കെ തന്റെ ജീവിതത്തിൽ ഓരോ നിമിഷം കാണുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ദാവീദ് രാജാവ് ഒന്നും ചെയ്യാനില്ലെന്നുള്ളത് അവിടെ തന്റെ വ്യക്തി ജീവിതത്തിൽ, കാരണം എല്ലാം ഒരു തയ്യാറെടുപ്പ് അദ്ദേഹം ചെയ്തു കഴിഞ്ഞു. ആ തയ്യാറെടുപ്പിന്റെ പൂർണ്ണതയിൽ ഈ ഒരു നിമിഷം വരുമ്പോൾ പിന്നെ അദ്ദേഹത്തിന് ചെയ്യാനുള്ളത് തന്റെ സഹോദരങ്ങളെയും മകനെ ഓർക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്കൊക്കെ ഓർക്കാനായിട്ട് ഒരുപാടുണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ. തന്നെ ക്രമീകൃതമായി നിലനിർത്തേണ്ട പല കാര്യങ്ങളും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലെന്നുള്ളൊരു ആഹ്വാനം കൂടെ അച്ഛന്റെ ആ ഒരു വചന ശുശ്രൂഷയിൽ നമുക്ക് ശ്രവിക്കേണ്ടതാണ് വരെയായിട്ട്. തീർച്ചയായിട്ടും നമ്മുടെ വരും കാലഘട്ടത്തിലൊക്കെ എപ്പോഴും ആത്മീയ നിലപാടിൽ ഉറച്ചു നിൽക്കത്തക്കവണ്ണം, പ്രത്യേകിച്ച് വരും തലമുറകളെ പറ്റി വളരെ രൂക്ഷതയോടുകൂടി ഗൗരവമായിട്ട് ചിന്തിക്കത്തക്കവണ്ണമുള്ള പല ആഴമായ ആശയങ്ങളാണ് അച്ഛനെ നമുക്ക് വളരെ ചുരുങ്ങിയ സമയങ്ങളിൽ ഒരു വലിയ സുദീർഘമായ പ്രസംഗത്തിന്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ ഹൃദയങ്ങളെ വളരെയധികം കുളുത്തുന്ന, ഇവിടെയൊക്കെ കുള്ളിക്കുന്ന ചില സൂചകങ്ങളാണ് അച്ഛന്റെ അച്ഛൻ പകർന്നുള്ള ആശയങ്ങളിൽ കൂടി നമുക്ക് ലഭ്യമായത്. തീർച്ചയായിട്ടും ഈ ശുശ്രൂഷ, ഈ ഒരു വാക്ക് അല്ലെങ്കിൽ ഈ കേട്ട ഈ വചനം നമുക്ക് വളരെയധികം ആത്മീയ ജീവിതത്തിന് ഫലം കായ്ക്കുന്നതാണ് അല്ലെങ്കിൽ പ്രയോജനീഭവിക്കുന്നതാണ് പരിപൂർണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. വളരെ നല്ല ഒരു പ്രസംഗം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഈ പ്രത്യേകിച്ച് ഒരുപാട് തിരക്ക് നടക്കും അല്പസമയം നമ്മുടെ ഈ ആവശ്യങ്ങൾക്ക് എന്ത് എടുത്തു വന്ന അച്ഛനോടുള്ള നന്ദി സ്നേഹവും കടപ്പാടും വളരെ സ്നേഹത്തോടും ആദരവോടുകൂടി ഈ ശുശ്രൂഷയുടെ പേരിലും വ്യക്തിപരാ പേരിലും ഞാൻ അറിയിക്കുന്നു. തുടർന്നും എനിക്ക് അച്ഛനോടുള്ള അപേക്ഷയുള്ളത് ആരെങ്കിലും ഒക്കെ ഇല്ലാതാവുമ്പോൾ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഒരു സാധ്യതയാണ് അച്ഛൻ. അച്ഛൻ ആ സാധ്യത ഞങ്ങൾക്ക് തുടർന്നും അനുവദീയമായിട്ട് തരണം എന്നുള്ള ഒരു അപേക്ഷയോടുകൂടി ഒരിക്കൽ കൂടി അച്ഛനോടുള്ള നന്ദി സ്നേഹവും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുന്നു. തുടർന്നുള്ളത് രോഗികൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനയാണ്. പുറത്തുകൊണ്ട് രോഗികളുടെ പേരുകൾ ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുന്നത്, നമ്മളീ ജോയി ക്യാൻസർ ബാധിച്ച് ഇപ്പോൾ ചികിത്സയിലാണ്, വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നുവെങ്കിലും എല്ലാവരുടെയും പ്രാർത്ഥന വളരെയധികം ആവശ്യമാണ്. അതുപോലെ തന്നെ ആക്സിഡന്റ് ആയിട്ട് നാട്ടിലാണ് ബിനു എന്ന് പറയുന്ന ഒരു സഹോദരന് വളരെ കുറവുകളൊക്കെ പറ്റിയപ്പോൾ വീട്ടിൽ അറസ്റ്റ് എടുത്ത് കിടക്കുകയാണ്. ആ ബിനുവിന് വേണ്ടി പ്രത്യേകമായി ഓർക്കുക. അതുപോലെ തന്നെ ഡയാലിസിൽ കൂടി കടന്നു പോകുന്ന കുഞ്ഞിനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് കുഞ്ഞ്, അതോടൊപ്പം തന്നെ ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സയിലായിരിക്കുന്ന രാജിയെ ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് നമ്മൾ സന്ദേശങ്ങളായിട്ട് ഓർത്തു. അതുപോലെ തന്നെ ആ ബ്രെയിൻ ട്യൂമറിന്റെ ഒരു സർജറി കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പ്രിയപ്പെട്ട ഒരു സഹോദരിയെ ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാനൊക്കെ ഓണം ആഗ്രഹിക്കുന്നു. അതുപോലെ തുറന്നുള്ള പേരുകളൊക്കെ സന്തോഷത്തിന് അറിയിക്കുന്നതാണ്. അതിനുശേഷം
അതോടൊപ്പം തന്നെ മസ്കറ്റിൽ ബ്രെയിൻ സർജറി കഴിഞ്ഞിരിക്കുന്ന അന്നമ്മ രാജൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കണം. പ്രത്യേകിച്ച് ബ്ലീഡിംഗ് ആയിട്ട് ICU അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു, പ്രത്യേകിച്ച് അത് ആശയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ശാരീരികമായ സൗഖ്യം ആഗ്രഹിക്കുന്ന തോമസ് ഫിലിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. സാറാമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കാം. ക്യാൻസർ രോഗബാധിതയായിരിക്കുന്ന കുഞ്ഞുമോൾ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ ഇപ്പം തന്നെ ഇട്ടിച്ചെറിയ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഓർത്തുകൊണ്ടിരുന്ന ലില്ലിക്കുട്ടി ജോസഫ് ചിക്കാഗോയിൽ കർത്താവിൽ നിദ്രപ്രാപിച്ചു എന്ന വിഷയം നിങ്ങൾ അറിഞ്ഞു കാണും. പ്രത്യേകിച്ച് കടന്നു പോയിരിക്കുന്ന ദാസിക്ക് ദൈവ സന്നദ്ധിയിൽ ശ്രേഷ്ഠമായ നില ലഭ്യമാകുവാൻ വീണ്ടും പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ആ ഭവനത്തെ ദൈവ കരങ്ങളിൽ സമർപ്പിക്കാം. ഈ പ്രയാസത്തിന്റെ മധ്യത്തിൽ ദൈവം ആശ്വാസം നൽകുവാനും ദൈവത്തിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുവാനും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ വിവിധ രോഗികളായിരിക്കുന്ന അച്ഛനോർപ്പിച്ച എല്ലാ പേരുകളെയും നമ്മുടെ ഈ പ്രാർത്ഥനയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അതിന് മുൻപായിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് പാഠപുസ്തകത്തിലെ 75-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 75-ാമത്തെ ഗീതം. ഒരു രോഗത്തിന്റെ വലിയ അനുഭവത്തിൽ ഒരു 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 മനസ്സിലൂടെ കടന്നുപോയ ചില വികാരങ്ങൾ പാട്ടിന്റെ രൂപത്തിൽ പകർത്തിയതാണ് എൻ പ്രിയ നിൻ പൊൻകരം. നമുക്ക് ചേർന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എൻ പ്രിയ നിൻ പൊൻകരം എന്നെ താങ്ങി നടത്തിയിടുന്നതാ,
പ്രത്യേകിച്ച് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാനും ഒരു ദിവസം കൂടെ നമ്മൾക്കായി നൽകിയ കൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. നാം കേട്ട വചനം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിനങ്ങളും ദൈവ അനുരൂപൻ ആയി നമ്മെ തന്നെ ക്രമപ്പെടുത്തുവാനും ജീവിതത്തിനൊരു അന്ത്യമുണ്ടെന്നും അന്ത്യത്തിനായിട്ട് നാം ഒരുങ്ങേണ്ടവരാണെന്നുമുള്ള വലിയ പ്രബോധനം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ആഴമായി പതിക്കുവാനും നമ്മുടെ കുറവുകളെ കുറിച്ച് ചിന്തിക്കുവാനും കൂടുതൽ ദൈവികരായി വളരുവാനുമുള്ള നല്ല മുഖാന്തരങ്ങളായി തീരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. വളരെ വേദനയിലും പ്രയാസത്തിലും രോഗത്തിലും കഴിയുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. യഹോവ എന്നെ സൗഖ്യമാക്കണമേ, എന്നാൽ എനിക്ക് സൗഖ്യം വരും. എന്നെ രക്ഷിക്കണമേ, എന്നാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് യിരെമ്യാ പ്രവാചകനിലൂടെ കേട്ടതായ ദൈവവചനത്തെ ഓർക്കാം. ദൈവമേ, ഞങ്ങളുടെ എല്ലാ രോഗികളെയും തിരുമുൻപാകെ അടിയങ്ങൾ സമർപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യദായകനായി വേദനകൾക്ക് ശമനം നൽകുന്ന ദൈവമായി ആശ്വാസപ്രദനായ ദൈവമായി ഞങ്ങളുടെ രോഗികളോടെ കൂടെ ഇരിക്കണമേ. പേര് പറയപ്പെട്ട എല്ലാ രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാനല്ലാതെ അതിനപ്പുറമായി കർത്താവെ ഞങ്ങൾക്കൊന്നുമാവില്ലല്ലോ. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനാ ശബ്ദം കേൾക്കണമേ. അവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാകുന്നുവല്ലോ. നമ്മുടെ എല്ലാ രോഗികളെയും സൗഖ്യത്തോടെ കർത്താവെ കൂടുതലായി നിന്നിലേക്ക് അടുത്തു വരുന്ന നല്ല മുഖാന്തരങ്ങളായി ഈ രോഗം മാറുവാനും നിനക്കുള്ളവരായ ശിഷ്ടകാലം ജീവിപ്പാനവരെയൊക്കെ സഹായിക്കണമേ. അവരിൽ പ്രയോഗിക്കുന്ന എല്ലാ മരുന്നുകളിലും തിരുസാന്നിധ്യം കൂടെ ഇരിക്കണമേ. അവരുടെ എല്ലാ പരിശോധനകളിലും അവിടുന്ന് കൂടെ ഇരുന്ന് അവരുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ സൗഖ്യം പ്രദാനം ചെയ്യുവാൻ അവയൊക്കെയും പര്യാപ്തമാക്കി തീർക്കണമേ. അവരുടെ വേദനകൾക്ക് അവിടുന്ന് ആശ്വാസത്തെ നൽകണമേ. അവരുടെ ഭാരങ്ങളെ അവിടുന്ന് കർത്താവെ ലഘൂകരിക്കണമേ. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ സമ്മതിക്കില്ല എന്ന തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, വേദനകളെയും പ്രയാസങ്ങളെയും അവിടുത്തെ പൊന്നപ്പച്ച തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് എല്ലാത്തിനും മതിയായ ദൈവമായിട്ട് കൂടെ ഇരിക്കണമേ. നീ പ്രാർത്ഥനയ്ക്കായി കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലായി വിവിധ ഭവനങ്ങളിലായി ഒക്കെ കൂടിയിരിക്കുമ്പോ അവിടുത്തെ പരിശുദ്ധാത്മ ശക്തി ഞങ്ങളിൽ മേലയക്കണമേ. ഞങ്ങളുടെ ഈ കൂടി വരവ് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന് മറ്റുള്ളവരുടെ നന്മയ്ക്കൊക്കെ മുഖാന്തരമാക്കി തീർക്കണമേ. അധ്വാനിക്കുന്നതും അല്പമായധികമായോ കർത്താവെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തിരുവചനം സംസാരിച്ച ദാസനെ അവിടുന്ന് അനുഗ്രഹിക്കുകയും കൂടുതൽ നന്മകളാൽ നിറയ്ക്കുകയും ചെയ്യണമേ. അതാ വിവിധ ആവശ്യങ്ങളുമായിട്ട് കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിൽ സമാധാനമില്ലാത്തവർ, മദ്യപാനം മൂലം വലയുന്നവർ, കർത്താവെ മക്കളെ ഓർത്ത് വിഷമിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം അവിടുന്ന് പരിഹാരം നൽകണമേ. കർത്താവെ, ഇതിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള നല്ല വഴികളായി അവയെ അവിടുന്ന് തീർക്കണമേ. നിന്നെ ആരാധിപ്പാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും കർത്താവെ നിന്റെ പാതകളിലൂടെ നടക്കുവാനും തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെല്ലാവരെയും പര്യാപ്തരാക്കണമേ. ലോകത്തൊക്കെയും നടക്കുന്ന സമാധാനവും അസന്തുഷ്ടിയും ഒക്കെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. തിരുസാന്നിധ്യം കർത്താവെ അവിടെയൊക്കെ കൂടെ ഇരുന്ന് ഈ ലോകത്ത് അവിടുത്തെ സമാധാനവും അവിടുത്തെ കൽപ്പനകളും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഈ ലോകത്തെയൊക്കെ ഒരുക്കണമേ. ലോകത്തിൽ നിന്ന് എല്ലാവിധമായ നൈശാശിക ശക്തികളെയും അവിടുന്ന് മാറ്റി നിന്നുള്ള ഭക്തിയും നിന്നുള്ള ഭയവും അവിടുന്ന് ജനിപ്പിക്കണമേ. ഒരിക്കൽ കൂടെ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തുടർന്നുള്ളതായ എല്ലാ ദിനങ്ങളും അവിടുത്തെ സാന്നിധ്യവും അവിടുത്തെ കൃപയും കൂടി ഇരുന്ന് കൂടുതൽ അനുഗ്രഹരമായി കൂടുതൽ ആളുകൾ സംബന്ധിക്കുവാൻ കർത്താവ് അനേകർക്ക് പ്രയോജനകരമായി തീരുവാനും അവിടുന്ന് സംഗതിയാക്കണമേ. എല്ലാ രോഗികളെയും ഒരിക്കൽ കൂടെ തിരുവുമ്പാകെ സമർപ്പിക്കുന്നു. അവിടുന്ന് സാക്ഷാൽ ഉത്തമ വൈദ്യനായിരിക്കുന്നുവല്ലോ. കർത്താവെ, അവിടുത്തെ തിരുക്കരം നീട്ടി ഞങ്ങൾ എല്ലാ രോഗികളെയും അവിടുന്ന് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ. സൗഖ്യത്തോടെ അവിടുത്തെ സന്നദ്ധയിലേക്ക് കടന്നു വരുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം കർത്താവെ നിന്റെ മക്കളെ ഓരോരുത്തരെയും സഹായിക്കണമേ. നാഥ, ഞങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്നവരെ സ്വർഗീയ ഭവനങ്ങൾ വസിപ്പിക്കണമേ. സഭയെയും അതിന്റെ പ്രവർത്തനങ്ങളെയും വാഴ്ത്തണമേ. ഇനി ഭദ്രാസനങ്ങളെയും അനുഗ്രഹിക്കണമേ. ഭദ്രാസനത്തെ നയിക്കുന്ന ഹ്യൂനിതിരുമേനെയും കാക്കണമേ. പോകുന്ന വഴികളിലൊക്കെ തിരുസാന്നിധ്യം കൂടെ ഇരിക്കണമേ. എല്ലാ വൈദികരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ജനത്തെ നേർവഴിയിൽ നടത്തുവാൻ തക്കവണ്ണമുള്ളതായ ആവശ്യമായ എല്ലാ നൽവരങ്ങളാൽ നിറയ്ക്കുകയും ചെയ്യണമേ. സഭയിലെ എല്ലാ വിശ്വാസികളെയും അനുഗ്രഹിക്കുകയും കർത്താവെ, സഭയിലൂടെ അവിടുത്തെ വലിയ മഹാത്മ്യത്തെ കാണുവാനും നിന്റെ മക്കളായി ജീവിപ്പാൻ തക്കവണ്ണം അവരെ സഹായിക്കണമേ. എല്ലാ നന്മകളാലും കൃപകളാലും നിറയ്ക്കണമേ. വീണ്ടും കൂടുവരുവോളം അവിടുത്തെ വിസ്താരമേറിയ ചിറകടിയിൽ അടിയങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നു വന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാംപുത്രൻ തമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും തമ്പുരാനെ വിവിധ സ്ഥലങ്ങളിൽ കൂടിയിരുന്നു കൊണ്ട് അങ്ങയുടെ സന്നിധിയിലെ മധ്യസ്ഥ പ്രാർത്ഥന അർപ്പിച്ചിരിക്കുന്ന നിന്റെ മക്കളായ ഞങ്ങൾ എല്ലാവരുടെ മേലും ഞങ്ങളെല്ലാ അപേക്ഷകളുടെ മേലും പ്രത്യേകിച്ച് ഭദ്രാസനത്തിന്റെ മേലും സഭയുടെ മേലും സഭയെ നയിക്കുന്ന പിതാക്കന്മാരുടെ മേലും പ്രത്യേകിച്ച് അഫിയോന്യ ഇടവക മത്രകുലത്തെയുടെ മേലും വന്നിര വൈദിക ശ്രേഷ്ഠയുടെ മേലും പ്രത്യേകിച്ച് തിരുവനന്തപുരം പറഞ്ഞ ധന്യവാസി അവിടുത്തെ അഭിഷിക്തനായ ജോസഫിന്റെ മേലും വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളുടെ മേലും പ്രാർത്ഥനാ കൂട്ടായ്മയോടെ അല്പമായ അധികമായ അതിനുവേണ്ടി സഹായിക്കുകയും എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ആരുടെയൊക്കെ പേരുകൾ എന്ന രോഗികളോട് പ്രാർത്ഥിച്ചു രോഗസൗഖ്യത്തിന് വേണ്ടി കണ്ണുനീരോട് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്ന രോഗികളായ നിന്റെ മക്കൾ എല്ലാവരുടെ മേലും അവരുടെ സൗഖ്യത്തിന്റെ മേലും ഇന്നെപ്പോഴും എന്നെ കൊണ്ടായിരിക്കും ആരാധനമേ. ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച് എല്ലാവരോടുള്ള പ്രത്യേകമായി നന്ദി സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഒരു അനുഗ്രഹമായി ഇതിനെ നയിക്കുന്ന ദൈവത്തിന് വീണ്ടും പുതിയ സ്തോത്രം സമർപ്പിക്കുന്നു. മദ്രാസനം മത്രാപോലത്തിലുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് തിരുവചനം ഘോഷിക്കാവുന്ന ധന്യമാക്കി തീർത്ത അന്യ ജോസൻ കോട്ടപ്രവർത്തനോടുള്ള നന്ദി സ്നേഹവും വീണ്ടും ഒരിക്കൽ കൂടി പ്രാർത്ഥന കൂട്ടാനേക്ക് വേണ്ടി അറിയിക്കുന്നു. നന്ദി സന്തോഷത്തിന് നേതൃത്വത്തിലൂടെ കൂടിയിരിക്കുന്ന വിശ്വാസികൾ, അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിലെ നേതൃത്വം കൊടുക്കുന്ന എല്ലാ നന്ദി വൈദ്യ ശേഷമുള്ള നന്ദി വീണ്ടും അറിയിക്കുന്നു. അതോടൊപ്പം നിരന്തരമായ പ്രാർത്ഥനയെ സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും നല്ല നിർദ്ദേശങ്ങൾ നൽകുന്ന നല്ല മാതാപിതാക്കളോട് സഹോദരങ്ങളോടുള്ള നന്ദി സ്നേഹവും നടപ്പാടും അറിയിക്കുന്നു. ദൈവം ഇവരെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇതിനെ റെക്കോർഡ് ചെയ്യുന്ന മനോജ്, ബൈബിൾ വായിച്ച ജോളി കെട്ടോയിട്ട് ഇവരുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നമുക്കറിയാം നമ്മുടെ പ്രസംഗത്തിന് ആഭിമുഖ്യത്തിൽ നമ്മുടെ വിവാഹത്തിന് വേണ്ടി വരുന്ന മക്കൾക്ക് വേണ്ടി അനുയോജ്യരായ പങ്കാളികളെ നേടിയെടുക്കുവാൻ തക്കവണ്ണം നമ്മൾ അവർക്ക് വെച്ച ഒരു സംഗതിയാണ് കണക്ട് എന്നുള്ള ലിങ്കോടുകൂടി ഒരു വെബ്സൈറ്റ് നമ്മുടെ മദ്രാസനത്തിന്റെ സൗത്ത് വെസ്റ്റ് ഡയസ് ഓഫ് അമേരിക്ക മദ്രാസനത്തിന്റെ വെബ്സൈറ്റ് എടുത്ത് അതിന്റെ കണക്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് പ്രയോജനപ്പെടും. നമ്മുടെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്ത് വിവാഹപ്രായമായ കുട്ടികൾക്ക് അത് അനുയോജ്യരായ പങ്കാളികളെ നിൽപ്പാൻ തക്കവണ്ണം സൗകര്യപ്രദമായ ഒരു ക്രമീകരണമാണ് മദ്രാസനം ചെയ്തിരിക്കുന്നത്. അതെല്ലാം പ്രയോജനപ്പെടുത്തണം എന്നുള്ള കാര്യം വീണ്ടും ഓർപ്പിക്കുന്നതോടൊപ്പം തന്നെ ആരുടെയെങ്കിലും ഒക്കെ പ്രൊഫൈൽ കൊടുക്കാറുണ്ടെങ്കിലും കൊടുക്കാൻ തക്ക പ്രത്യേക ഓർത്തു. അതോടൊപ്പം തന്നെ നമ്മളിതിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു സംഗതിയാണ് ലവൻ ഡീഡ് എന്നുള്ള ഒരു നാമത്തില് ഒരു ചാരിറ്റി പ്രോജക്ട്. പല ചെറുപ്പക്കാരും സന്തോഷത്തോടുകൂടി ഈ ഇതിൽ സംഭാവന ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ഒക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അത് ചെയ്യാം. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിന് വിവാഹം കഴിക്കാനൊക്കെ പ്രയാസമുള്ള ആളുകൾക്ക് സഹായത്തിന് വേണ്ടിയാണ് കൊടുക്കുന്നത്. മറ്റു പല രോഗികൾ സൗഖ്യത്തിന് വേണ്ടി കൊടുക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളിൽ എല്ലാവരുടെ സഹകരണം ഉണ്ടാകണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഉറപ്പിക്കുന്നു. ഒരിക്കൽ കൂടി വന്നിയോർന്നെല്ലാവളും നന്ദി അറിയിക്കുന്നു. ദൈവം വേണ്ടി വാഴ്ത്തി അനുഭവം.